2024 സെപ്റ്റംബർ 12 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ധനമന്ത്രിമാരുടെ ദേശീയ കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത്. കേന്ദ്രത്തിന്റെ കുരുക്കുകളും സംസ്ഥാന അവകാശവും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ എഴുതുന്നു. 16 ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ അരവിന്ദ് പനഗിരിയ ചെയർമാനായുള്ള കമ്മീഷന് മുന്നിൽ കേരളത്തിന്റെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ നിവേദനത്തിന്റെ കരട് തയ്യാറാക്കുന്നതിനായി സാമ്പത്തിക വിദഗ്ധരുടെ ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ധനകാര്യ കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു വർഷമായി നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും മറ്റും പങ്കെടുക്കുന്ന ദേശീയ കോൺക്ലേവ്. ഇന്ത്യൻ ഭരണഘടനയുടെ 280 ആർട്ടിക്കിൾ പ്രകാരം രൂപീകരിക്കപ്പെട്ട കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ പ്രധാന ചുമതല കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ വിശകലനം ചെയ്യുകയും ധനകാര്യ ഇടപാടുകൾക്ക് മേൽനോട്ടം വഹിക്കുകയും ആണ്. ഓരോ സംസ്ഥാനത്തിന്റെയും സവിശേഷതകൾ മനസ്സിലാക്കി സന്തുലിതമായ നികുതി വിതരണം നിർവഹിക്കേണ്ട ചുമതലയാണ് ധനകാര്യ കമ്മീഷന്. രാജ്യത്തിന്റെ പൊതുവരുമാനം സംസ്ഥാനങ്ങൾക്ക് നീതിയുദ്ധമായി ലഭിക്കുന്നതിനുള്ള തീരുമാനങ്ങളും ധനകാര്യ കമ്മീഷനാണ് കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ധനകാര്യ കമ്മീഷന് മുന്നിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും സമഗ്രമായി അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫെഡറലിസവും വെല്ലുവിളികളും. രാജ്യത്ത് സാമ്പത്തിക ഫെഡറലിസം കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് അർഹമായ സാമ്പത്തിക പരിഗണന ലഭിക്കുന്നില്ല എന്നത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് തനതായ നികുതി അധികാരങ്ങൾ അനുവദിച്ചു നൽകണമെന്ന് ഭരണഘടനാ ശില്പികൾ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. ഭരണഘടനയിലെ ഫെഡറൽ തത്വങ്ങൾ രൂപപ്പെട്ടത് ഇത്തരം ചർച്ചകളിലൂടെയാണ്. എന്നാൽ സാമ്പത്തിക അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന നടപടികളാണ് പിൽക്കാലത്ത് ഉണ്ടായത്. GST നടപ്പിലാക്കിയതോടെ സംസ്ഥാനങ്ങളുടെ നികുതി അധികാരം പൂർണ്ണമായും ഇല്ലാതായി. പെട്രോൾ, ഡീസൽ, മദ്യം പോലുള്ള പരിമിതമായ വിഭവങ്ങൾക്ക് മാത്രമേ ഇന്ന് സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താൻ അധികാരമുള്ളൂ. 15 ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തെ ആകെ പൊതുചെലവിന്റെ 62.4% സംസ്ഥാനങ്ങൾ വഹിക്കുന്നു എന്നാണ്. അതേസമയം രാജ്യത്തെ ആകെ വരുമാനത്തിന്റെ 63% കേന്ദ്രത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനങ്ങൾ വീതം വയ്ക്കേണ്ട ഡിവിസിബിൾ പൂളിലേക്ക് വരുമാനം വരുന്നത് തടയാനായി സെസ് സർചാർജ് തുടങ്ങിയവ ധാരാളമായി ചുമത്തുന്നു. ഇവ സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ടതില്ലാത്ത കേന്ദ്രത്തിന് മാത്രമായി ലഭിക്കുന്ന വരുമാനമാണ്. വെട്ടിക്കുറയ്ക്കുന്ന നികുതി വീതം. 10 ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഡിവിസിബിൾ പൂളിൽ നിന്ന് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന നികുതി വീതം 3.87% 15 കമ്മീഷന്റെ കാലമായപ്പോഴേക്കും 1.92% വെട്ടിക്കുറിച്ചു. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വീതം നിശ്ചയിക്കാൻ കമ്മീഷൻ അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങൾ പലതും കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഉതകുന്ന അല്ല. 1976 ദേശീയ ജനസംഖ്യാ നയത്തിന്റെ ഭാഗമായ ലക്ഷ്യങ്ങൾ കൈവരിച്ചതിന്റെ പേരിൽ സംസ്ഥാന വീതം വെട്ടിക്കുറയ്ക്കുന്നത് നീതീകരിക്കാനാവുന്നതല്ല. തനത് വരുമാനം വർദ്ധിക്കുമ്പോഴും ആകെ പൊതുചെലവുകൾ സംസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയാതെ വരികയാണ്. നികുതി വീതത്തിൽ കേന്ദ്രം വരുത്തിയ വെട്ടിക്കുറവാണ് ഇതിന് കാരണം. കേരളത്തിന്റെ ആകെ നികുതി വരുമാനത്തിന് 79% സംസ്ഥാനം തന്നെ കണ്ടെത്തുന്ന സ്ഥിതിയാണ് ഉള്ളത്. കേന്ദ്ര വീതം 21% മാത്രം. രാജ്യത്തിന്റെ പൊതുവായ കണക്കെടുക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ ആകെ വരുമാനത്തിൽ ശരാശരി 65% വരെ കേന്ദ്രത്തിന്റെ വീതമാണ്. 45% വരെ വീതം ലഭിച്ചിരുന്നതാണ് ഇപ്പോൾ 21%ത്തിലേക്ക് വെട്ടിക്കുറയ്ക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ചില സംസ്ഥാനങ്ങൾക്ക് 70%ത്തിലേറെ കേന്ദ്ര വീതമായി ലഭിക്കുന്നുമുണ്ട്. കുരുക്കാകുന്ന സാങ്കേതികത. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് ഭീമമാണ്. ഇതിന് ആനുപാതികമായ നികുതി വരുമാനം നമുക്ക് ലഭിക്കാത്തത് സാങ്കേതിക കാരണങ്ങളാണ്. GST സംവിധാനത്തിന്റെ ഈ അപാകത കേരളത്തിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കുന്നുണ്ട്. ഇതുകൂടാതെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര വീതം കുറച്ചുകൊണ്ടുവരികയും സംസ്ഥാനങ്ങളുടെ ചുമലിലേക്ക് സാമ്പത്തിക ബാധ്യത കയറ്റിവെക്കുകയും ചെയ്യുന്ന തീരുമാനങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുകയാണ്. ഒരു വശത്ത് വരുമാനത്തിൽ വലിയ വെട്ടിക്കുറവ് വരുത്തുകയും മറുവശത്ത് സാമ്പത്തിക ഉത്തരവാദിത്തം വർദ്ധിക്കുകയും ചെയ്യുന്ന അസാധാരണ സ്ഥിതിവിശേഷമാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്നത്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 30,000 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 2020-21 47,000 കോടി രൂപയിൽ നിന്ന് 2023-24 77,000 കോടി രൂപയായി ഉയർന്നു. ഈ വരുമാന വളർച്ചയുടെ പ്രയോജനം സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം. കേന്ദ്ര വീതം ഓരോ വർഷവും കുറയുന്ന പ്രശ്നം പരിഹരിക്കാനുള്ള പ്രധാന ചുമതല ധനകാര്യ കമ്മീഷനാണ്. ഈ സാഹചര്യം സൂക്ഷ്മമായി മനസ്സിലാക്കി നയരൂപീകരണം നടത്തുവാൻ ധനകമ്മീഷൻ തയ്യാറാകണം. കടപരിധിയിൽ തീരുമാനമെടുക്കുന്നതും ധനകാര്യ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ മുൻ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ച് കേരളത്തിന് ലഭ്യമാക്കേണ്ട അർഹമായ കടപരിധിയും വെട്ടിക്കുറയ്ക്കുക എന്ന അത്യപൂർവ സ്ഥിതിവിശേഷമാണ് നമ്മൾ നേരിടുന്നത്. നിലവിലെ സാമ്പത്തിക വിതരണ സമ്പ്രദായം സമഗ്രമായ പൊളിച്ചെഴുത്തിന് വിധേയമാകേണ്ടതുണ്ട്. ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിച്ചും ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ധനകമ്മീഷൻ ഉണ്ട്. ആ ചുമതല ധനകമ്മീഷൻ നിർവഹിക്കും എന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ജി എസ് ടി നടപ്പിലാക്കുകയും സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ടതില്ലാത്ത സെസ്സുകളും സർചാർജുകളും വ്യാപകമാക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഡിവിസിബിൾ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് വീതം നൽകുന്ന അനുപാതത്തിലെ നീതിരാഹിത്യവും പരിഹരിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം.